ഫ്രാങ്കസ്റ്റൈൻ സത്വം, ശ്രീലക്ഷ്മി മണികണ്ഠൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. എന്നും പേടിപ്പെടുത്തുന്ന ഫ്രാങ്കസ്റ്റൈൻ വന്ന വഴി. ലോകമെമ്പാടുമുള്ള വായനക്കാരിൽ ഭീതിയുടെ നിഴൽ വീഴ്ത്തിയ അസാമാന്യ നോവലായിരുന്നു ഫ്രാങ്കൻസ്റ്റൈൻ. ഹൊറർ കഥകളിൽ ഇന്നും മുൻനിരയിലുള്ള ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ഒറ്റ നോവൽ മതി മേരിഷെലി എന്ന എഴുത്തുകാരിയെ ഓർമ്മിക്കാൻ. രണ്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇംഗ്ലീഷ് നോവലിസ്റ്റ് മേരിഷെലിയുടെ ഫ്രാങ്കസ്റ്റൈൻ ഓർ ദി മോഡേൺ പ്രൊമിത്യൂസ് എന്ന ക്ലാസിക് നോവലിന് പിന്നാലെയുള്ള സിനിമാ ലോകത്തിന്റെ ഓട്ടം അവസാനിച്ചില്ല. ഓരോ ഭാവത്തിലും ഓരോ രൂപത്തിലും പുതിയ മാറ്റങ്ങളും ദൃശ്യവിരുന്നുമായി വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻ എന്ന യുവ ശാസ്ത്രജ്ഞൻ സൃഷ്ടിച്ച ആ ഭീകര സ്വത്വം ഹൊറർ കഥകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു. 19th century മേരി ഷെല്ലി എന്ന ജീനിയസ് രൂപം നൽകിയ സയൻസ് ഫിക്ഷനും ഹൊററും ഇടകലർന്ന ഫ്രാങ്കൻസ്റ്റൈൻ സിനിമ ഉണ്ടായ കാലം മുതൽ തന്നെ ആധിപത്യം തുടരുകയാണ്. സാധാരണ ഹൊറർ കഥകളിൽ കാണുന്ന പോലെ പ്രേതമോ വാമ്പയറോ അല്ല ഫ്രാങ്കൻസ്റ്റൈനിൽ. അതിരു കടന്നുള്ള ശാസ്ത്ര പരീക്ഷണങ്ങൾ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യത്തിലേക്കാണ് കഥ വെളിച്ചം വീശുന്നത്. ശരിക്കും ഈ നോവൽ പുറത്തിറങ്ങിയപ്പോൾ ഏവരും അത്ഭുതത്തോടെയാണ് അത് വായിച്ചത്. കാരണം അന്നുവരെ ഉണ്ടായിരുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ അപൂർവ പശ്ചാത്തലമാണ് ഫ്രാങ്കസ്റ്റൈനിൽ കാണാൻ കഴിയുക. ഇതുതന്നെയാണ് പഴകുംതോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെ ഫ്രാങ്കസ്റ്റൈനെ ആസ്പദമാക്കി ഇന്നും സിനിമകൾ ഉണ്ടാകാൻ കാരണം. ഫ്രാങ്കസ്റ്റൈന്റെ പിറവി സ്വിറ്റ്സർലൻഡിൽ കുളിർക്കാറ്റിന്റെ ഓളങ്ങൾ ഇളകിമറിയുന്ന ജനീവിയ തടാകവും സന്ധ്യകളിൽ ആൽപ്പസിലെ ജുറാ നിരകൾക്കിടയിലൂടെ സൂര്യാസ്തമയവും കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വീട്ടിൽ വെച്ചാണ് മേരി ഷെല്ലിയുടെ തൂലികയിൽ ഫ്രാങ്കസ്റ്റൈൻ പിറന്നത്. മധ്യകാലഘട്ട ഗ്രാമമായ നെർനിയറിയയിലെ ജനീവിയ തടാകത്തിന്റെ കരയിൽ നാലു നിലകളോടുകൂടിയ ഈ വീട്ടിൽ അവധിക്കാലം ചിലവഴിക്കാൻ മേരിയും ഭർത്താവും കവിയുമായിരുന്ന പി ബി ഷെല്ലിയും 1816 എത്തിയത്. സുഹൃത്തായ ഇംഗ്ലീഷ് കാൽപ്പനിക കവി ലോർഡ് ബൈറണും ഒപ്പമുണ്ടായിരുന്നു. ബൈറണിന്റെ ആവശ്യപ്രകാരമാണ് മേരി ഷെല്ലി ഫ്രാങ്കസ്റ്റൈൻ രചിച്ചത്. ഒരിക്കൽ ഇവിടെ ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തു. അന്നേരം സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ബൈറണലിന് ഒരു ഹൊറർ കഥാ മത്സരം സംഘടിപ്പിച്ചാലോ എന്നൊരാശയം തോന്നി. അന്ന് മേരിയുടെ പ്രായം 18. ശരിക്കും താൻ കണ്ട ഒരു സ്വപ്നത്തിൽ നിന്നാണ് മേരിക്ക് ഫ്രാങ്കസ്റ്റൈൻ എന്ന നോവല് രചിക്കാനുള്ള ആശയം ലഭിച്ചത്. ഇടിമിന്നലോടുകൂടിയ സിസ് രാത്രിയിൽ മേരി ഷെല്ലി സൃഷ്ടിച്ച ഫ്രാങ്കസ്റ്റൈൻ എന്ന ഹൊറർ മാസ്റ്റർപീസിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നും അതേ ഇടിമിന്നൽ തന്നെയായിരുന്നു. വൈദ്യുതി ഉപയോഗിച്ച് ഒരു ഭീകര സത്വത്തെ സൃഷ്ടിക്കുന്ന ഡോക്ടർ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ കഥ അങ്ങനെ അവതരിച്ചു. 1818 January 1 ലണ്ടനിൽ മേരി ഷെല്ലി തന്റെ പേര് വയ്ക്കാതെ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചു. ഗോഥിക് സാഹിത്യ സൃഷ്ടികൾ ഏറ്റവും മികവുറ്റവയിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഫ്രാങ്കസ്റ്റൈന്റെ 1821 പുറത്തിറക്കിയ രണ്ടാം പതിപ്പിലാണ് മേരി ഷെല്ലി തന്റെ പേര് വെച്ചത്. കഥ ഇങ്ങനെ. മേരി ഷെല്ലിയുടെ കഥയിൽ സത്വത്തിനെ സൃഷ്ടിക്കുന്ന യുവശാസ്ത്രജ്ഞനാണ് വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ. മനുഷ്യനെ സൃഷ്ടിച്ച് ജീവൻ നൽകുക എന്നതായിരുന്നു വിക്ടർ ഫ്രാങ്കസ്റ്റൈന്റെ ലക്ഷ്യം. തന്റെ ഗവേഷണങ്ങളോട് വിക്ടറിന് അതിന് കഴിയുന്നു. എന്നാൽ ശരീരഭാഗങ്ങൾ ശേഖരിച്ച് കൂട്ടിച്ചേർത്ത് രൂപം നൽകിയ അത് സാധാരണ മനുഷ്യനെ പോലെ ആയിരുന്നില്ല. ആദ്യം ഭയപ്പെടുത്തുന്ന 8 ഉയരമുള്ള ഭീമാകാരനായ ഒരു സത്വത്തിന്റെ വികൃത രൂപമായിരുന്നു. ഈ സത്വമാണ് ഫ്രാങ്കസ്റ്റൈൻസ് മോൺസ്റ്റർ എന്നറിയപ്പെടുന്നത്. സത്വത്തിന് ജീവൻ ലഭിച്ചപ്പോൾ സൃഷ്ടാവായ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ പേടിച്ച് ലാബോറട്ടറി വിട്ടുപോയി. ഇതിനിടെ സത്വം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ഭയം മാറിയ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ തിരിച്ചെത്തിയപ്പോഴേക്കും സത്വം സ്ഥലം വിട്ടിരുന്നു. ശരിക്കും ഭീകരരൂപിയായിരുന്നെങ്കിലും സത്വത്തിന് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കാനായിരുന്നു ആഗ്രഹം. മനുഷ്യരെ സഹായിക്കാനും ഇഷ്ടപ്പെട്ടു. എന്നാൽ തന്റെ രൂപത്തെ എല്ലാവരും ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സത്വത്തിന്റെ ഉള്ളിൽ തന്നെ തന്നെ സൃഷ്ടിച്ച വിക്ടർ ഫ്രാങ്കസ്റ്റൈനോട് പകയായി. സ്വത്വം വിക്ടർ ഫ്രാങ്കസ്റ്റൈന് അടുത്ത് മടങ്ങിയെത്തുന്നതോടെയാണ് കഥ മറ്റൊരു വഴിക്ക് തിരിയുകയാണ്. വിക്ടറിന് പ്രിയപ്പെട്ടവരെ സ്വത്വം കൊല്ലുന്നു. തനിക്കൊരു ഇണയെ സൃഷ്ടിച്ച് തന്നാൽ മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാവുന്നു സ്വത്വം അറിയിച്ചെങ്കിലും വിക്ടർ വഴങ്ങിയില്ല. തുടർന്ന് വിക്ടറിന്റെ ഭാര്യയായ എലിസബത്തിനെയും അവരുടെ വിവാഹ ദിവസം രാത്രി തന്നെ സ്വത്വം വകവരുത്തുന്നു. ഉറ്റവരെയെല്ലാം നഷ്ടമായ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ താൻ സൃഷ്ടിച്ച സ്വത്വത്തെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ സ്വത്വത്തെ ഇല്ലാതാക്കാനുള്ള യാത്രയ്ക്കൊടുവിൽ വിക്ടർ ഫ്രാങ്കസ്റ്റൈൻ മരണത്തിന് കീഴടങ്ങുന്നു. മനുഷ്യരാശിയുടെ നന്മയ്ക്കോ തിന്മയ്ക്കോ ലക്ഷ്യമാക്കി മനുഷ്യൻ പ്രകൃതിയെയും ശാസ്ത്രത്തെയും സമന്വയിപ്പിച്ച് സൃഷ്ടിക്കുന്ന ഒന്ന് ഒടുവിൽ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി മാറുന്നതാണ് ഫ്രാങ്കസ്റ്റൈനിൽ കാണാൻ സാധിക്കുക. കഥയിലെ ഭീകരസത്വം ഇന്നും മനുഷ്യന് വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. ശാസ്ത്രം എത്ര വളർന്നാലും ശരി, അതിനെ പ്രകൃതിയുടെ നിയമങ്ങൾക്കും ധാർമ്മികതയ്ക്കും എതിരായി പ്രയോഗിച്ചാൽ ഒരു ബൂമറാങ് പോലെ നമുക്ക് നേരെ തന്നെ അത് കറങ്ങിത്തിരിഞ്ഞു വരും. നമ്മെ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ അത് ഇല്ലാതാക്കാം. ലോകത്ത് നാം ആശങ്കയോട് കാണുന്ന പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരം ഗവേഷണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെതിരെയുള്ള മുന്നറിയിപ്പ് എന്നോണം ഫ്രാങ്കസ്റ്റൈന്റെ സത്വവും ജീവിക്കും. സിനിമയിൽ മേരി ഷെല്ലിയുടെ ഫ്രാങ്കസ്റ്റൈൻ കഥയെ പല വിധത്തിലാണ് ലോക സിനിമ തർജ്ജിമ ചെയ്തത്. ചിലതിൽ ഫ്രാങ്കസ്റ്റൈന്റെ ഭീകരസത്വത്തെ ക്രൂരനായിട്ടാണ് ചിത്രീകരിച്ചതെങ്കിൽ ചിലതിൽ മനുഷ്യന്റെ ചെയ്തിയാൽ ലോകത്ത് ഒറ്റപ്പെട്ടു പോയ കാഴ്ചക്കാരിൽ അനുകമ്പ ഉളവാക്കുന്ന ഒന്നായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ, നാടകം, ഒപ്പേറ, ടെലിവിഷൻ സീരീസ്, വീഡിയോ ഗെയിം എന്നിങ്ങനെ എന്തുമാകട്ടെ എണ്ണി തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത്ര തരത്തിലാണ് ഫ്രാങ്കസ്റ്റീൻ അഡാപ്റ്റേഷനുകൾ ഉടലെടുത്തിരിക്കുന്നത്. 1910 എഡിസൺ സ്റ്റുഡിയോസ് പുറത്തിറക്കിയ സൈലന്റിന്റെ ഹൊറർ ചിത്രമായ ഫ്രാങ്കസ്റ്റീനാണ് മേരി ഷെല്ലിയുടെ ഫ്രാങ്കസ്റ്റീൻ സ്വത്വത്തെ അബ്രപാളിയിൽ അവതരിപ്പിച്ച ആദ്യ ചിത്രമെന്നാണ് കരുതുന്നത്. ഫ്രാങ്കസ്റ്റീന്റെ ആദ്യ സ്ക്രീൻ അഡാപ്റ്റേഷനായി ചരിത്രകാരന്മാർ പരിഗണിക്കുന്നതും ഈ ചിത്രത്തെയാണ്. അമേരിക്കൻ നടനായ അഗസ്റ്റസ് ഫിലിപ്പ് ഡോക്ടർ ഫ്രാങ്കസ്റ്റീന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ചാൾസ് സ്റ്റാൻറ്റൺ ഓഗിലാണ് ഭീകരസത്വത്തിന് ജീവൻ നൽകിയത്. ഇതിനു പിന്നാലെ ലൈഫ് വിത്തൌട്ട് സോൾ എന്ന ചിത്രവും ഫ്രാങ്കസ്റ്റീനെ ആധാരമാക്കി പുറത്തിറങ്ങിയിരുന്നു. ഈ ചിത്രത്തിന്റെ പ്രിന്റുകളൊന്നും ഇന്ന് അവശേഷിക്കുന്നില്ല. തുടർന്നും ഇറ്റാലിയൻ ഭാഷയിൽ ഉൾപ്പെടെ ഫ്രാങ്കസ്റ്റീൻ സൈലന്റ് ചിത്രങ്ങൾ ഇറങ്ങിയെങ്കിലും മിക്കതിന്റെയും പ്രിന്റുകൾ ഇന്നില്ല. ഫ്രാങ്കസ്റ്റീനെ ആസ്പദമാക്കിയുള്ള ആദ്യ ശബ്ദചിത്രം 1931 യൂണിവേഴ്സൽ പിക്ചേഴ്സ് നിർമ്മിച്ച അതേ പേരിലുള്ള സിനിമയാണ്. ദി ബ്രൈഡ് ഓഫ് ദി ഫ്രാങ്കസ്റ്റീൻ, സൺ ഓഫ് ഫ്രാങ്കസ്റ്റീൻ, ദി ഗോസ്റ്റ് ഓഫ് ഫ്രാങ്കസ്റ്റീൻ എന്നീ സീക്വലുകളും ഉണ്ടായി. ഇതിൽ ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളിൽ നടൻ ബോറിസ് കാർലോഫ് ആയിരുന്നു ഫ്രാങ്കസ്റ്റീൻ മോൺസ്റ്റർ. യൂണിവേഴ്സൽ പിക്ചേഴ്സിന്റെ തന്നെ ആദ്യകാല ഹൊറർ ചിത്രങ്ങളിലും മറ്റ് ഭീകര കഥാപാത്രങ്ങൾക്കൊപ്പവും ഫ്രാങ്കസ്റ്റീൻ മോൺസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1950-70 കാലഘട്ടത്തിൽ ഗോതിക് ഹൊറർ ചിത്രങ്ങളുടെ പ്രശസ്തമായ ബ്രിട്ടീഷ് പ്രൊഡക്ഷൻ കമ്പനിയായ ഹാമർ ഫിലിംസ് 1957 1974 ഇടയിൽ ഫ്രാങ്കസ്റ്റീൻ പരമ്പരയിൽ പുറത്തിറങ്ങിയത് 7 ചിത്രങ്ങളാണ്. ഇതിൽ 6 പ്രധാന കഥാപാത്രമായ ഡോക്ടർ വിക്ടർ ഫ്രാങ്കസ്റ്റീനായി എത്തിയത് ഇംഗ്ലീഷ് നടൻ പീറ്റർ കഷിംഗ് ആണ്. പരമ്പരയിലെ ആദ്യ ചിത്രമായ ദി കേഴ്സ് ഓഫ് ഫ്രാങ്കസ്റ്റീനിൽ പ്രശസ്ത നടൻ ക്രിസ്റ്റഫർ ലീ ആയിരുന്നു സ്വത്വത്തിന്റെ വേഷം അവതരിപ്പിച്ചത്. മേരി ഷെല്ലീസ് ഫ്രാങ്കസ്റ്റീൻ, വാൻ ഹെൽസിംഗ് തുടങ്ങിയ ചിത്രങ്ങളിൽ ഫ്രാങ്കസ്റ്റീൻസ് മോൺസ്റ്ററെ ക്രൂരമായി ചിത്രീകരിക്കുന്നതിന് പകരം മേരി ഷെല്ലിയുടെ കഥയോട് കൂടുതൽ അടുപ്പം പുലർത്തും വിധം ഒരു ദുരന്ത നായകനായിട്ടാണ് കാണിക്കുന്നത്. മേരി ഷെല്ലീസ് ഫ്രാങ്കസ്റ്റീനിൽ വിഖ്യാത നടൻ റോബർട്ട് ഡി നീറോ ആയിരുന്നു ഫ്രാങ്കൻസ്റ്റീൻസ് മോൺസ്റ്റർ.